ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദപ്രപഞ്ചത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാൻമാർഗിക പരിപാടി, വചനപ്രത്യാശ, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി.
ഈ ലോക ജീവിത യാത്രയിലെല്ലാം നിനക്ക സമർപ്പിക്കുന്നു. ഈ ലോക ജീവിത യാത്രയിലെല്ലാം നിനക്കായി സമർപ്പിക്കുന്നു നാഥ, എല്ലാം അങ്ങേക്കായി സമർപ്പണം ചെയ്തിടുന്നു.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശീലങ്ങൾ സ്വഭാവത്തിന് രൂപം കൊടുക്കുന്നു. ആരംഭത്തിൽ ശീലങ്ങൾ ലളിതമായി പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഒരു ശീലമെന്ന വണ്ണം അവയെ താലോലിക്കുമ്പോൾ അവ നമ്മുടെ യജമാനന്മാരായി മാറുന്നു. ഒരുവന്റെ ജീവിതത്തിൽ വരുവാനുള്ളത് അവൻ വളർത്തിയെടുക്കുന്ന ശീലങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്, അതേസമയം മോശമായ ശീലങ്ങളെ തകർക്കുവാനും പ്രയാസമാണ്. എളുപ്പത്തിൽ കടക്കുവാൻ കഴിയുന്ന സുഖകരമായ കിടക്കകൾ പോലെയാണ് മോശമായ ശീലങ്ങൾ. എന്നാൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ വളരെ പ്രയാസമാണ്. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് അപ്പോസ്തോലനായ പൗലോസ് പറയുന്നു. ഒരു ചിന്ത വിതച്ചാൽ ഒരു പ്രവൃത്തി കൊയ്യും, ഒരു പ്രവൃത്തി വിതച്ചാൽ ഒരു ശീലം കൊയ്യും, ഒരു ശീലം വിതച്ചാൽ നിങ്ങൾ ഒരു സ്വഭാവം കൊയ്യും, ഒരു സ്വഭാവം വിതച്ചാൽ നിങ്ങൾ ഒരു ലക്ഷ്യം കൊയ്യും. നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സമയവും പ്രയത്നവുമൊക്കെ വേണ്ടിയിരിക്കുന്നു. അതേസമയം മോശമായ ശീലങ്ങൾ രൂപപ്പെടുത്തുവാൻ എളുപ്പവും അവയെ തകർക്കുവാൻ പ്രയാസവുമാണ്. ജീവിത ലക്ഷ്യങ്ങൾ തികച്ചും ഒരുവന്റെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. എന്നാൽ ശീലങ്ങൾ താൽക്കാലികമായ സന്തോഷം തരുകയും അത് നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതേസമയം നല്ല ശീലങ്ങൾ ജീവിതത്തിൽ നല്ല ഫലങ്ങളിലേക്ക് നയിക്കുന്നു. സാമർത്ഥ്യമുള്ള മനുഷ്യൻ തിന്മ കണ്ടിട്ട് അതിൽ നിന്നും രക്ഷപ്പെടുന്നു എന്ന് ശലോമോൻ രാജാവ് പറയുന്നു. ഒരുവൻ സാത്താന്റെ പരീക്ഷകളെ സൂക്ഷിക്കുകയും എല്ലാവിധ മുൻകരുതലുകളും എടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സാർവദേശീയമായ ജലപ്രളയത്തെ മുൻകൂട്ടി കണ്ട നോഹയെപ്പോലെയും ആസന്നമായി വരുവാനിരിക്കുന്ന ക്ഷാമത്തെ മുൻകണ്ട യോസെഫിനെപ്പോലെയുമായിരിക്കണം. വരുവാനിരുന്ന സ്വഭാവങ്ങളെ നേരിടുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ ചെയ്യുവാൻ ദൈവം അവരെ സഹായിച്ചു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നാം യേശുവിങ്കിലേക്ക് ഓടേണ്ടിയിരിക്കുന്നു. സുവിശേഷ സത്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുക. ഭോഷൻ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഉപദേശത്തെ നിരസിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ താൽക്കാലിക ശിക്ഷയിലേക്കും നിത്യമായ നാശത്തിലേക്കും നയിക്കുന്നു. തമാശിന് സമയം ചെലവഴിക്കുന്നതിനും കൂട്ടുകാരുടെ സമ്മർദ്ദം കാരണവും പുകവലി, മദ്യപാനം, ചൂതാട്ടം എന്നിവ ആരംഭിച്ച അനേകം ചെറുപ്പക്കാരെ നാം കാണുന്നുണ്ട്. ആരംഭത്തിൽ ഇവ ചിലന്തി വല പോലെ കാണപ്പെടുമെങ്കിലും പിന്നീട് ജീവിതത്തിലെ ബലമേറിയ കമ്പികൾ പോലെയായിത്തീരുന്നു. അവർക്ക് അവയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ അവ അവരുടെ മേൽ യജമാനന്മാരായി തീർന്നുപോയി. അവരെ അവ വിഴുങ്ങിക്കളിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കുടി വേണ്ടെന്ന് വയ്ക്കണമായിരുന്നു, എന്നാൽ അവർ അത് കുടിച്ചു. ആദ്യത്തെ കുടി വേണ്ടെന്ന് വയ്ക്കണമായിരുന്നു, എന്നാൽ അവർ അത് കുടിച്ചു. സമൂഹത്തിനും നമുക്കും വേണ്ടി നല്ലതെന്താണോ അത് നമുക്ക് ചെയ്യാം. ഒരു യുവാവ് എന്ന നിലയിൽ യേശു പിതാവിന്റെ വേലയിൽ തന്നെ സഹായിച്ച് ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ഒരു മുതിർന്ന വ്യക്തി എന്നവണ്ണം പഠിപ്പിക്കുകയും സാൻമാർഗിക പാഠങ്ങൾ ഉപദേശിച്ചും സൗഖ്യപ്പെടുത്തിയും തന്റെ സമയം ചെലവഴിച്ചു. അവൻ നമുക്ക് അനുകരിക്കുവാൻ ശരിയായ മാതൃകയാണ്. സദൃശവാക്യങ്ങൾ 22:3 ഇപ്രകാരം പറയുന്നു: വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, നമുക്കിന്ന് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എന്റെ ജീവിതത്തെ നശിപ്പിക്കാമാകുന്ന തെറ്റായ ശീലങ്ങളെ സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.
ഇന്നത്തെ നന്മൊഴി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, ദ വോയിസ് ഓഫ് ഹോപ്പ്, മലയാളം. ഇനി വചനപ്രത്യാശ. മറ്റൊരു ആത്മീയ ഗീതം കൂടെ കേൾക്കാം. തുടർന്ന് വചനപ്രത്യാശ. Thank you.
പ്രിയ ശ്രോതാക്കളെ, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. പഴയ നിയമത്തിലെ സഭാശുശ്രൂഷകൾ, കൂടാര ശുശ്രൂഷകൾ, വിശുദ്ധ മന്ദിരത്തിലെ ആരാധനക്രമങ്ങൾ, മൃഗങ്ങളെ യാഗം കഴിച്ചിരുന്നത് എങ്ങനെയാണ്, അതിന്റെ അർത്ഥം എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നമ്മൾ ഈ ചിന്തിക്കുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തേജനവും പ്രത്യാശയും നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടി, വളരെ താല്പര്യത്തോടുകൂടി നിങ്ങൾ ചിന്തിക്കുക. കർത്താവായ യേശു നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ സ്നേഹിക്കുന്നതിന് വേണ്ടി അവൻ ചെയ്തത്, അവൻ ചെയ്ത ജോലി എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ ശുശ്രൂഷകൾ സ്ഥാപിച്ചത്. പഴയ നിയമത്തിലെ മുഴുവൻ ശുശ്രൂഷകളും കർത്താവായ യേശുവിനെ സൂചിപ്പിക്കുന്നു. അവ യേശുവിന്റെ മരണത്തോടുകൂടി നമ്മൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ പോലും അവയെ പഠിക്കുമ്പോൾ യേശു നമ്മളെ എത്ര മാത്രം സ്നേഹിച്ചിരുന്നു, അവൻ നമുക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിച്ചു എന്നുള്ള ജീവിത യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയൊക്കെ പഠിക്കുന്നത്. കൂടാര ശുശ്രൂഷകൾ, മൃഗങ്ങളെ യാഗം കഴിച്ചിരുന്നതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അർത്ഥം എന്താണ്? ലേവ്യ പുസ്തകം 1:4-11 വാക്യങ്ങൾ വായിക്കാം. അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം, എന്നാൽ അത് അവനു വേണ്ടി പ്രായച്ചിത്തം നടത്തുവാൻ അവർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ വടക്കു വശത്ത് വെച്ച് അതിനെ അറുക്കണം എന്നാണ് പറയുന്നത്. മൃഗബലി നൽകുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം പാപത്തിന്റെ വിലയായി യേശു മരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. ഒരു പാപി യാഗം കഴിക്കാനുള്ള മൃഗത്തെ പ്രാകാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരുമ്പോൾ പുരോഹിതൻ ഒരു കത്തിയും ഒരു പാത്രവും അവന് നൽകുന്നു. പാപി മൃഗത്തിന്റെ തലയിൽ കൈവച്ച് താൻ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഏറ്റുപറയുന്നു. തന്റെ പാപം മൃഗത്തിന് മീതെ മാറ്റപ്പെടുന്നതിന്റെ ദൃഷ്ടാന്തമാണ്. ഇപ്പോ ഈ പാപി ഈ യാഗ വസ്തുവിനെ യാഗം കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ ദേവാലയത്തിന്റെ കൂടാരത്തിന്റെ മുന്നിൽ മഹാപുരോഹിതൻ ഒരു കത്തിയും ഒരു പാത്രവും നൽകും. എന്നിട്ട് ഈ മൃഗത്തെ അവിടെ പിടിച്ചു നിർത്തുമ്പോൾ അയാള് ഈ മൃഗത്തിന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ ഇന്ന പാപം ചെയ്തു പോയി, ഇന്ന പാപത്തിന്റെ ഫലമാണ്, ഇനി ഞാൻ അത് ആവർത്തിക്കില്ല എന്ന് ഏറ്റു പറയണം. അങ്ങനെ പറയുന്ന സമയത്ത് ആ പാപി നിരപരാധിയായിത്തീരുന്നു. മൃഗം ശിക്ഷ ആ മൃഗം ഏറ്റെടുക്കണം. ശിക്ഷ ആ മൃഗം ഏറ്റെടുക്കും. അപ്പോൾ ഇയാൾ ചെയ്ത പാപത്തിന്റെ ദൂഷ്യഫലമെല്ലാം ഈ മൃഗത്തിന്റെ തലയിലാകും, ഈ യാഗമൃഗത്തിന്റെ. മൃഗം പ്രതിരൂപമായി കുറ്റം വഹിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ ശിക്ഷയായ മരണം ആ മൃഗം ഏറ്റുവാങ്ങണം. നിരവധി നിരപരാധിയായ മൃഗം കൊല്ലപ്പെടുന്നതിന്റെയും നിരപരാധിയായ യേശു മരിക്കേണ്ടി വരുന്നതിന്റെയും കാരണം തന്റെ പാപമാണെന്ന് മൃഗത്തെ തന്റെ കൈകൊണ്ട് കൊല്ലുന്ന നിമിഷം ഓരോ പാപിയും വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്റെ അർത്ഥം, നിരപരാധിയായ ഒരു മൃഗത്തിന്റെ മേലേക്ക് പാപങ്ങൾ പകർത്തിവെക്കുകയും നിരപരാധിയായ, കുറ്റം ചെയ്യാത്ത, കുറ്റമെന്താണെന്നറിയാത്ത ഈ ആട് കൊല്ലപ്പെടുമ്പോൾ അതിന്റെ വേദനയും വെപ്രാളവും വിഷമങ്ങളുമൊക്കെ കാണുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മൾ പകരം മരിക്കേണ്ടതായിരുന്നു എന്നാണ്. നമ്മൾ പകരം മരിക്കേണ്ടതായിരുന്നു നമ്മുടെ തെറ്റിന് പകരം. ആ ശിക്ഷയാണ് ഈ മൃഗം ഏറ്റുവാങ്ങുന്നത്. തൽക്കാലമായി ഈ മൃഗം ഇത് ഏറ്റുവാങ്ങുന്നെങ്കിലും ശരിക്കും ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് യേശുവാണ്. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ആ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. മൃഗത്തെ തന്റെ കൈകൊണ്ട് കൊല്ലുന്ന നിമിഷം പാപി അത് വ്യക്തമായി മനസ്സിലാക്കണം. അന്ന് ഈ പാപം ചെയ്ത വ്യക്തിയാണ് ഈ മൃഗത്തെ കൊല്ലേണ്ടുന്നത്. നിഷ്കളങ്കമായ മൃഗത്തിന്റെ പിടച്ചിലും വേദനയും കാണുമ്പോൾ അയാളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകണം. മുഴുവൻ സഭയ്ക്കു വേണ്ടി, ഇത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, മുഴുവൻ സഭയ്ക്കും വേണ്ടി യാഗമൃഗത്തെ അർപ്പിക്കുമ്പോൾ അതിന്റെ രക്തം എടുത്ത് പുരോഹിതൻ എന്തു ചെയ്യണം, ഇതിന്റെ ദൃഷ്ടാന്തം എന്താണ്? ലേവ്യ പുസ്തകം 4:16-17 വാക്യങ്ങളാണ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത്. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുന്നിൽ 7 പ്രാവശ്യം തളിക്കണം എന്ന് പറയുന്നു. ഇതിന്റെ ആശയം എന്താണ്? മുഴുവൻ സഭയുടെയും പാപങ്ങൾക്കു വേണ്ടി യാഗമർപ്പിപ്പിക്കുമ്പോൾ യേശുവിനെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതൻ രക്തം എടുത്ത് വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും വേർതിരിച്ചിരിക്കുന്ന തിരശ്ശീലയിൽ തളിക്കുന്നു. എബ്രായർ കൃതി ലേഖനം 3:1 എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. കർത്താവായ യേശു ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ സഭയിൽ, ദൈവത്തിന്റെ മന്ദിരത്തിൽ എത്രമാത്രം വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്യുന്നുവോ അതേപോലെ മോശ ഈ ഭൂമിയിലും ശുശ്രൂഷയെ വളരെ വിശ്വസ്തയോടുകൂടി ചെയ്തിരുന്നു. അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തിരശ്ശീലയുടെ മറുവശത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെച്ചിരുന്നു. അതായത് ഇവർ കൊണ്ടുവന്നിട്ട് ആ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരശ്ശീലയിലാണ് ഈ രക്തം തളിക്കേണ്ടുന്നത്. തിരശ്ശീലയുടെ പിറകുവശത്ത് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സിംഹാസനം ഇരുന്നിരുന്നു. ഇപ്രകാരം ജനങ്ങളുടെ പാപം ദൃഷ്ടാന്തമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറ്റപ്പെടുന്നു. അങ്ങനെ മൃഗത്തിന്റെ പുറത്തു കൊണ്ടുവന്ന പാപം യാഗത്തിന് ശേഷം അതിന്റെ രക്തമെടുത്ത് വിശുദ്ധ മന്ദിരത്തിലെ തിരശ്ശീലയിൽ മഹാപുരോഹിതൻ തളിക്കുമ്പോൾ ഈ പാപമെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഇരുന്ന സ്ഥലത്തേക്ക്, ദൈവത്തിന്റെ പേരിലേക്ക്, ദൈവത്തിലേക്ക് മാറ്റപ്പെടുന്നു, യേശുവിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ മന്ദിരത്തിലേക്ക് ദൃഷ്ടാന്തമായി മാറ്റപ്പെടുന്നു. പുരോഹിതന്റെ ഈ രക്തശുശ്രൂഷ ഇപ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ രക്തശുശ്രൂഷയെ മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപം നമ്മൾ യാചിച്ചു കഴിയുമ്പോൾ യാഗത്തിനു ശേഷം ഭൂമിക കൂടാരത്തിൽ ഈ പാപം, രക്തം വിശുദ്ധ മന്ദിരത്തിലെ തിരശ്ശീലയിൽ തളിക്കുമ്പോൾ ഈ പാപങ്ങളൊക്കെ ദൈവത്തിന്റെയിലേക്ക്, വിശുദ്ധ സന്നിധിയിലേക്ക്, വിശുദ്ധ സഭയിലേക്ക് മാറ്റപ്പെടുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കാൽവരിയിൽ യാഗമായി തീർന്ന ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ മന്ദിരത്തിൽ തന്റെ രക്തത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ നമ്മുടെ മഹാപുരോഹിതനായി സ്വർഗത്തിലേക്ക് പോയി. എബ്രായർ കൃതി ലേഖനം 9:11-12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് പറയുകയാണ്. എന്റെ അർത്ഥം, ക്രിസ്തു വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ദൈവം കൊണ്ടുവരുന്ന, വരാനിരിക്കുന്ന സ്വർഗീയ നന്മകളുടെ മുന്നോടിയായി കൈപ്പണിയല്ലാത്തതായി പണിയപ്പെട്ട വിശുദ്ധ മന്ദിരം. കൈപ്പണിയായി പണിതത് മോശ കൈകൊണ്ട് പണിതു. എന്നാൽ ആരും പണിയാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മന്ദിരം, അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ രക്തത്താൽ ശുശ്രൂഷ ചെയ്യുന്നത്. എങ്ങനെ? ആട്ടുകൊറ്റന്മാരുടെ രക്തമല്ല, മൃഗങ്ങളുടെ രക്തമല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് അവൻ നമുക്ക് സാധിച്ചു തന്നിരിക്കുന്നു. ഭൂമിയിൽ രക്തശുശ്രൂഷ ചെയ്ത പുരോഹിതൻ യേശുവിനെ ഓർമ്മിപ്പിക്കുന്നു. അതായത് മോശ യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. നാം അവന്റെ നാമത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ സ്വർഗീയ മന്ദിരത്തിലുള്ള നമ്മുടെ പാപത്തിന്റെ രേഖയിൽ അവന്റെ രക്തം തളിച്ച് നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:9. യോഹന്നാൻ 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി യാഗമായി തീർന്നതോടുകൂടി നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർന്നിരിക്കുന്നു. ആ വീണ്ടെടുപ്പ് നിങ്ങളുടെ അവകാശമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകളും ശുശ്രൂഷകളും എല്ലാം യേശുവിനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും തിരുവെഴുത്തുകളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യേശു ഒരു സാധാരണമായ ജീവിതം നയിച്ച് അസാധാരണമായി വേദനപ്പെട്ടതല്ല. മനുഷ്യന്റെ പാപത്തിനു വേണ്ടി, മോചിപ്പിക്കാൻ വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം ആയിത്തീർന്നതാണ്. അവിടുത്തെ വലിയ ത്യാഗത്തിനെ അങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വചനാമൃതമായി വരമരുളു പരിപാവനനെ പരമോന്നതനെ കരുണാമൃതമായി കൃപയരുളു അനുഗ്രഹമാരി അനുദിനമേകി വചനാമൃതമായി വരമരുളു പരിപാവനനെ പരമോന്നതനെ കരുണാമൃതമായി കൃപയരുളു കരുണാമൃതമായി കൃപയരുളു അനുഗ്രഹമാരി അനുദിനമേകി വചനാമൃതമായി വരമരുളു
പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ തിരുവചനത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ പുസ്തകങ്ങൾ, സീഡികൾ, സൗജന്യ ബൈബിൾ പാഠങ്ങൾ എന്നിവ തപാലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. വിലാസം ഒരിക്കൽ കൂടി: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org. ഇതിൽ നിന്ന് ഈ പരിപാടികൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ മീറ്റർ ബാൻഡിൽ ഇതേ സമയം പുത്തൻ ആശയങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നത് ഷാനി ബിനോയ്.